ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
அஜ்ஞானம் வாஸ்தவத்தில் இல்லாததான, அது நிலநிற்கல்ல, அதுகொண்டு அதிண்ட காரியமாயிருக்கிற ஈ திருஷ்யவும் சத்தியமல்ல என்று போதிக்கணும். ஆ போதத்தில் தான் அஜ்ஞானம் நிலநிற்கல்ல. காரணம் அஜ்ஞானத்தை விஷயமாக்கி போதமா, இருட்டினா வெளிச்சம் விஷயமாக்கியால் அது இருட்டு நசிச்சு. வெளிச்சம் இருட்டினை காணிச்சு ஏறுக, ஆ இருட்டு நிலவுக்க, அதல்ல சம்பவிக்கிறது. வெளிச்சம் காணிச்சிடத்த இருட்டு நஷ்டப்பட்டு காணாம கழியுன்னு. அப்போ அஜ்ஞானம் அங்கே நசிச்சு கழிஞ்சால் பின்னதிட்ட காரியத്തിന് സത്യമായി നിലനിൽക്കാൻ കഴിയില്ല. അത് അസത്യമായി നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ അതിന് നിലനിൽപ്പില്ലെന്ന് നടത്തും. അതൊരിക്കലും ബന്ധിപ്പിക്കുന്നൊന്നുമില്ല. ഒന്ന് അസത്യമായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ല എന്നർത്ഥം. നിലനിൽപ്പില്ലാത്ത ഒന്ന് നിഴലിനും ബന്ധിക്കാൻ കഴിയത്തില്ല. അതാണ് ദഗ്ധ, പൂർണ്ണമായി ദഹിപ്പിച്ചിട്ട് നിരഞ്ജന. അങ്ങനെ അവൻ ദുർലേപനാകുന്നു. ദുർലേപത്വം അങ്ങനെ സത്യം. അജ്ഞാനത്തെ ബോധിക്കുന്ന വിവേകം, ആ വിവേകത്തിന് ദുർലേപത്വം വരും. ഇല്ലെങ്കിൽ വീണ്ടും അവൻ ഈ ദൃശ്യങ്ങളോട് താതാമ്യപ്പെട്ട് ആ ദൃശ്യങ്ങൾ അവനെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നിരഞ്ജനനാകുന്നു. അവൻ പാപപുണ്യങ്ങളിൽ നിന്നും വിമുക്തനാകുന്നു, നിർലേപനാകുന്നു. വിഗത ക്ലേശ, ക്ലേശരഹിതനായിത്തീരുന്നു. ക്ലേശങ്ങളില്ല എന്നുവെച്ചാൽ അവിദ്യ, അസ്മിത തുടങ്ങിയ പഞ്ചക്ലേശങ്ങൾ അങ്ങനെ പറയാം. അല്ലെങ്കിൽ സുഖദുഃഖാദി ക്ലേശങ്ങളെല്ലാം വിഗത ക്ലേശനായിത്തീരുന്നു. അവിടെ വീണ്ടും ചോദിക്കും, ഈ ദ്വൈത അനുഭവത്തിൽ സുഖദുഃഖങ്ങളുടെ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ, ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും, ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ ക്ലേശങ്ങളിൽ നിന്നുള്ള മുക്തി ജീവൻ സങ്കല്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ ക്ലേശങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം ആ ജീവനെ ഈ ക്ലേശങ്ങളോട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലേശ നിവൃത്തി എന്ന് പറയുന്നത് അവനൊരിക്കൽ സങ്കല്പിക്കാൻ കഴിയത്തില്ല. പിന്നെ അവൻ്റെ പരിശ്രമങ്ങളെല്ലാം എന്താണ്? ഈ ക്ലേശത്തെ കുറച്ച് സമയം മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഇനി കുറച്ച് ക്ലേശങ്ങൾ വരാതെ നോക്കുക. ആത്യന്തിക നിവൃത്തി അവന് സങ്കല്പിക്കാൻ വയ്യ. അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. ആത്യന്തിക നിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാന നിവൃത്തിയിൽ സംഭവിക്കുന്നതാണ്. കാരണമായിരിക്കുന്ന അജ്ഞാനം അല്ലെങ്കിൽ അവിവേകം നശിക്കുന്നു. അവിവേകത്തിന്റെ നാശത്തിൽ ജീവൻ എന്ത് സംഭവിക്കുന്നു? അവന്റെ ശരീരം നശിക്കുന്നില്ല, അവന്റെ കർണങ്ങൾ നശിക്കുന്നില്ല, അവന്റെ കർമ്മങ്ങൾ നശിക്കുന്നില്ല. ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാലും ഇതിനോടുള്ള ബന്ധനത്തെ നശിപ്പിക്കുന്നു, നിർലേപനാക്കുക എന്ന് പറയുന്നതാണ്. അതാണ് ജീവന്റെ മുക്തി എന്ന് പറയുന്നത്. അവിടെ ക്ലേശങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. വിദ്വാനിലും ക്ലേശങ്ങൾ നിലനിൽക്കുന്നു, വിദ്വാനിൽ ക്ലേശങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ വിദ്വാനിൽ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്ന് ചോദിക്കും പോലെ. ഈ അനാദി അനന്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, അതെല്ലാം സംഭവിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ അത് ക്ലേശിപ്പിക്കുന്നുണ്ട്. ഏതൊരു തത്വത്തിലാണോ ഇത് സംഭവിക്കുന്നത് അവിടെ അതിനെ ക്ലേശിപ്പിക്കുന്നുണ്ട്. ഒരു ഭൂമിയെ അവിടുത്തെ ജലം നനയ്ക്കുന്നില്ല. അപ്പോൾ ആ എവിടെയാണോ ഇത് സംഭവിക്കുന്നത് അവിടെ ഇത് ബാധിക്കുന്നില്ല. എന്നാൽ ആരാണോ ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ട് ഇതിൻ്റെ ഒരു ഭാഗമായി തീരുന്നത്, ഇതിനെ തൻ്റെ ഒരു ഭാഗമാക്കി തീർക്കുന്ന അജ്ഞൻ, ആ അജ്ഞനിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുന്നുള്ളൂ. നീ അജ്ഞനായിരുന്നാലും ശരി, ജ്ഞാനിയായിരുന്നാലും ശരി, ആത്മാവിനെ ഇത് ബാധിക്കുന്നില്ല ഒരിക്കലും. നീ അജ്ഞനായിരുന്നപ്പോഴും ബാധിച്ചിട്ടില്ല, ജ്ഞാനിയായിരിക്കുമ്പോഴും ബാധിക്കുന്നില്ല, ആത്മാവിനെ ഇത് സ്പർശിക്കുന്നില്ല. ഇത് അസ്വസ്വരൂപത്തെ ഇത് സ്പർശിക്കുന്നില്ല, അതെപ്പോഴും വിഗത ക്ലേശനായി തന്നെ ഇരിക്കുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ക്ലേശങ്ങളെ ഇന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ്, മറിച്ച് താൻ വിഗത ക്ലേശനാണ് എന്നും അങ്ങനെ ആയിരുന്നു എന്നുള്ള ബോധമാണ്. അതാണ് നിർലേപത്വം എന്ന് പറയുന്നത്. പുതുതായൊരു നിർലേപത്തെ കൊണ്ടുവരുന്നില്ല, അവൻ നിർലേപത്തേക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ശ്രമം കൊണ്ട് അവൻ ആ നിർലേപം എന്ന് പറയുന്ന അവസ്ഥ എത്തിച്ചേരുന്നൊന്നുമില്ല, മറിച്ച് അവൻ എന്നും നിർലേപനായി തന്നെ ഇരിക്കുന്നു എന്നുള്ള ആ വിവേകം അതിന് വിരുദ്ധമായ സർവത്തെയും നശിപ്പിക്കുന്നു. അതുകൊണ്ടൊരിക്കലും താൻ ഇതിനോടെല്ലാം ശക്തനായിരുന്നു, പിന്നെ നിർലേപനായിത്തീരുന്നില്ല. പക്ഷെ വിദ്വാൻ അതിനെ ഗ്രഹിക്കുമ്പോൾ അതിങ്ങനെയാണ് ഗ്രഹിക്കുന്നത്, എന്താണോ ഒരിക്കലും ഞാൻ ക്ലേശത്തിന് അധീനനായിട്ടില്ല, സദാ വിഗത ക്ലേശം തന്നെയാണ്, കാലാതീതമായി ദേശാതീതമായി വിഗത ക്ലേശനായിരിക്കുന്നു, അതാണ് പരമം, എല്ലാത്തിനുപരിയായിരിക്കുന്നത്, പ്രകൃഷ്ടം, അതിൽ താരതമ്യമില്ല. ഇത്രമാത്രം ക്ലേശങ്ങളിൽ നിന്ന് നിവർത്തിച്ചു, ഇനിയും ക്ലേശങ്ങളിൽ നിവർത്തിക്കാനുണ്ട്, അങ്ങനെയുള്ള താരതമ്യങ്ങളൊന്നുമില്ല. നിരതിശയം, സാമ്യം, ഏകത്വം. ആ സാമ്യം എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു? കാരണം രണ്ട് പക്ഷികളിലാണ് തുടങ്ങിയത്. ഒരു പക്ഷി ദുഃഖിക്കുന്നു, ഒരു പക്ഷി ദുഃഖിക്കാതിരിക്കുന്നു. അപ്പൊ ദുഃഖിക്കാതിരിക്കുന്ന പക്ഷിയെ കണ്ടിട്ട് ഈ പക്ഷി പോയി അതിനോട് ഒന്നു ചേരുകയല്ല ഇവിടെ ചെയ്യുന്നു. ഇവിടെ ദുഃഖിക്കുന്ന പക്ഷിയും ദുഃഖിക്കാതിരിക്കുന്ന പക്ഷിയും ഒന്നു തന്നെ. അതിന് മറ്റേ എത്തിച്ചേരാൻ വേണ്ടി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? താൻ ഇരിക്കുന്നിടത്തുനിന്ന് മാറി മറ്റതിനോട് ഒന്നാകാശം കഴിയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒന്ന് തന്നെയാണ്. ദുഃഖിക്കുന്ന പക്ഷി, ദുഃഖിക്കാത്ത പക്ഷി എന്നങ്ങനെ രണ്ടെണ്ണം ഒരു കാലത്തിലുമില്ല, ഒരു പക്ഷിയും. പക്ഷെ ആ ഒരു പക്ഷി ദുഃഖിക്കാതിരുന്നുകൊണ്ട് തന്നെ ദുഃഖിക്കുന്നു. അപ്പൊ താൻ ദുഃഖിക്കാതിരുന്നാണ് ദുഃഖിക്കുന്നതെന്നുള്ള വിവേകം അതിൽ എന്ത് ചെയ്യുന്നു? അതാണ് അതിന്റെ സാമ്യത, ഏകത്വം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ തന്നെ ദുഃഖമില്ലാതെ ഈ ദുഃഖസമുദ്രത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ള വിവേകം, അവിവേകത്തിലുള്ള സാമ്യത, സമതാം, ഏകത്വം. ഒരു കാലത്തും താൻ ഈ ദുഃഖത്തിന് വിധേയനായിട്ടില്ല, എല്ലാം കേവലം കൽപ്പന മാത്രമാണ് എന്നറിഞ്ഞ ആ ദുഃഖ താതാത്മ്യത്തിൽ നിന്ന് അവൻ വേർപിരിയുക, അല്ലെങ്കിൽ ആ ദുഃഖ താതാത്മ്യത്തിന് കാരണമായിരിക്കുന്ന അവിവേകം അവന് ഇല്ലാതാകുക. അതാണ് സമതാം, അദ്വൈലക്ഷണം. അദ്വൈരൂപത്തിലുള്ള ആ സമതയെ അവൻ പ്രാപിക്കുന്നു. ആ പ്രാപിക്കുന്ന സമയത്ത് വിധൂയ നിരഞ്ജന, പാപപുണ്യങ്ങളിൽ നിന്നെല്ലാം അവൻ മുക്തനായിത്തീരുന്നു. അതാണ് പരമമായ സാമ്യം, ആ ഏകത്വം. ഏകത്വത്തിൽ ഈ ദ്വൈത താതാത്മ്യം അവനിൽ സംഭവിക്കുന്നില്ല. അത് പറയുന്നു ദ്വൈത വിഷയാണി സാമാന്യത അർവാഞ്ചി. ഈ ദ്വൈതാനുഭവങ്ങൾ, അതാണ് ദ്വൈത വിഷയങ്ങൾ. ഈ ദ്വൈതാനുഭവങ്ങളെല്ലാം അവൻ അവിടെ ഇരുന്ന് മനസ്സിലാക്കുന്നു ഇത് പൂർണ്ണമായും അർവാഞ്ചി എന്ന് വെച്ചാൽ ഇത് വളരെ അധമമാണ് നീചമാണ് എന്ന് പറഞ്ഞാൽ ആ ജീവനെ സദാ ഇത് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെല്ലാം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രലോഭനം കൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് കരുതുന്നു. അത് ശ്രേഷ്ഠമാണെന്ന് കരുതുന്നുകൊണ്ടാണ് അതിനോട് താതാന്യപ്പെടുന്നത്, അതിനെയൊക്കെ സ്വീകരിക്കുന്നു. എന്നിട്ട് താൻ സ്വയം അതെല്ലാമായി മാറുന്നത്. പക്ഷെ ഇവിടെ ഈ വിദ്വാൻ അതിനെല്ലാം വളരെ അധവുമായി നീചമായി കാണുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും അവനെ പ്രലോഭിപ്പിക്കുന്നില്ല, അത് പ്രലോഭിപ്പിക്കുന്നില്ല എന്നല്ല, ശ്രേഷ്ഠമായി അവനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവന് അതിന് ഒരു തരത്തിൽ ആകർഷണവും അവന്റെ രാഗം കാമം ഒന്നും ആ വഴിക്ക് പോകുന്നില്ല, മറിച്ച് അത് വളരെ തുച്ഛമായി കാണുന്നുണ്ട്. അതിൽ ആകർഷിക്കത്തക്കതായി ഒന്നുമില്ല. ഇന്ദ്രിയ വിഷയങ്ങളിൽ ആകർഷിക്കത്തക്കതായി പ്രത്യേകിച്ച് ഒന്നും കാണാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അതിൽ ഉദാസീനായിരിക്കുന്നു. അതിൽ അവൻ ഉദാസീനായിരിക്കുന്നതുകൊണ്ട് അവൻ സ്വന്തം നിലയിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു, അവൻ ആത്മനിഷ്ഠനായിരിക്കുന്നു. ഒരാൾക്ക് ഒരേ സമയം ആത്മനിഷ്ഠനും വിഷയനിഷ്ഠനുമാകാൻ പറ്റത്തില്ല. വിഷയങ്ങളിൽ എന്തെങ്കിലും രസം തോന്നുന്നുണ്ടെങ്കിൽ, അതെന്തെങ്കിലും അനുഭവിക്കാനുള്ളതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന് വിഷയനിഷ്ഠനാകാനേ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ വിഷയങ്ങളെ അവൻ ഒന്നിനും ഒരിടത്ത്, വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എല്ലാം അതിനകത്ത് വരുന്നു, ഒരു സ്ഥലത്തും അവൻ ഒരു മികവും കാണുന്നില്ല. അർവാഞ്ച് എന്ന് പറയുന്നവർ അതിനെല്ലാം അവൻ വളരെ തുച്ഛമായി കാണുന്നു. അവൻ അതിനോട് താതമ്യപ്പെട്ട് വരുന്നില്ല, അവന്റെ മനസ്സതിന് പിന്നാലെ പോകുന്നില്ല. അതോ അദ്വൈ ലക്ഷണം ഏത പരമം സാമ്യം ഉപൈരി പ്രതിപദ്ധ്യത. മറ്റു വിഷയങ്ങളോട് അവൻ താതാത്മ്യപ്പെടുന്നില്ലെങ്കിൽ അവനെ കുറിച്ച് പറയുന്ന എന്താണ്, സ്വരൂപസ്ഥിതനാണ്. അവനിൽ അതുവരെ ഉണ്ടായിരുന്ന അവിവേകത്തെ നശിപ്പിക്കുന്ന വിജ്ഞാനം അവനുണ്ടായി. സ്വസംഗമെല്ലാം ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ആ സ്വരൂപ പ്രതിഷ്ഠ അതുണ്ടാവുന്നില്ല? കാരണം ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്ന വിവേകം ഉണ്ടാകുന്നു. ആ ഒരു വിവേകം ഉണ്ടാകുന്നില്ല, മറ്റു വിവേകങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ആത്മാവിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, പുണ്യത്തെക്കുറിച്ച്, പാപം ധർമ്മം അധർമ്മം, ഈ തത്വങ്ങളെക്കുറിച്ച് എല്ലാം ഉള്ള വിവേകം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത്തരം വിവേകങ്ങൾക്കൊന്നും, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവിവേകത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന വിവേകം എന്ന് പറയുന്നത് ആ പരമകാരണമായ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന വിവേകം. അത് തുച്ഛമാണ്, അത് സത്യത്തിൽ നിലനിൽക്കുന്നതല്ല എന്നതിനെ അറിയുന്നതാണ് അതിനെ സംബന്ധിച്ചുള്ള വിവേകം. അങ്ങനെ അതിനെ യഥാർത്ഥമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കുന്നുണ്ട്. വെളിച്ചത്തിൽ ഇരുൾ നിൽക്കാറുള്ളൂ. അജ്ഞാനത്തിന്റെ സ്വരൂപം എന്ത് എന്നറിയുന്നതാണ് അജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ്. അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? അതിന് നിലനിൽപ്പില്ല, അത് തുച്ഛമാണ് എന്നുള്ളതാണ്. അത് പരമകാരണത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്ന അത് തന്നെ. അപ്പോൾ അജ്ഞാനം തുച്ഛമാണെങ്കിൽ, അജ്ഞാനത്തിന് നിലനിൽപ്പില്ലെങ്കിൽ, അജ്ഞാന കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിൽപ്പില്ലാത്തതാണ്. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഈ അജ്ഞാനത്തെയും അജ്ഞാന കാര്യത്തെയും പ്രകാശിപ്പിക്കുന്ന സ്വസ്വരൂപം. അപ്പോൾ ആ ഒരു വിവേകത്തിൽ അജ്ഞാനം നശിച്ച് അജ്ഞാന കാര്യങ്ങളോട് തന്നെ ബന്ധപ്പെടുത്താതെ, സ്വസ്വരൂപത്തെ ബന്ധപ്പെടുത്താതെ, അജ്ഞാന കാര്യങ്ങൾ കേവലം ദൃശ്യങ്ങളായി മാത്രം നിൽക്കുന്ന അവസ്ഥ, അതിൻ്റെ എല്ലാം ദൃഷ്ടാവ് കേവലം പ്രകാശമായി സർവത്തെയും പ്രകാശിപ്പിക്കുന്നു, പ്രകാശമായി നിൽക്കുന്ന അവസ്ഥ. അവിടെ പിന്നെ പാപപുണ്യങ്ങൾക്ക് ഒന്നുമില്ല, നിരഞ്ജനനാകുന്നു. അദ്വൈലക്ഷണം ഏതത് പരമം സാമ്യം, ഇതാണ് അദ്വയം, ഇതാണ് പരമമായ സാമ്യം. ഉപൈതി പ്രതിബദ്ധരെ വിദ്വാൻ അങ്ങനെ ഒരവസ്ഥയിൽ സദാസ്ഥിതി ചെയ്യുന്നു. ആ ഒരു വിദ്വാനെ ഈ പ്രപഞ്ചം ശല്യപ്പെടുത്തുന്നില്ല, പ്രാപഞ്ചികമായ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല. പ്രാപഞ്ചികമായെന്ന് വരുമ്പോൾ അതിൽ തൻ്റെ ശരീരം, തൻ്റെ മനസ്സ്, തൻ്റെ ഇന്ദ്രിയങ്ങൾ എല്ലാം വരും. ഈ ജീവൻ്റേതായിരിക്കുന്ന സർവവും വരും. പക്ഷെ ഇതിനോടുള്ള താതാത്മ്യം ഇല്ലാത്തതുകൊണ്ട് അത് കേവലം ദൃശ്യമായി തന്നെ നിൽക്കുന്നു. അതിൻ്റെ താതാത്മ്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, അതിലുള്ള സത്യത്വ ബുദ്ധി നഷ്ടപ്പെടുക എന്നുള്ള മരീചിക കാണുന്നവന് എങ്ങനെയോ അവൻ്റെ ഉള്ളിൽ ആ സത്യത്വ ബുദ്ധി കടന്നു വന്നു. എങ്ങനെയെന്ന് പറയാൻ, ഇത് ജലമാണോ എന്നവൻ സത്യമായും ധരിച്ചു. പക്ഷെ അവന് തന്നെ തിരിച്ചറിവ് വരുന്നു, ഏതോ കാരണവശാൽ അവൻ തിരിച്ചറിവുണ്ടായത് സത്യജലമല്ല, ഈ ജലത്തിൽ സത്യത്വമില്ല എന്നറിയുമ്പോൾ അതിനോടുള്ള അവൻ്റെ താതാത്മ്യം നഷ്ടപ്പെട്ടു. അതാണ് താതാത്മ്യം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഒരേ സത്യമാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത്, ജീവൻ ആധാരമായിരിക്കുന്നു, വിഷയങ്ങൾക്ക് ആധാരമായിരിക്കുന്നു. അപ്പോൾ ഈ ജീവൻ ആ വിഷയങ്ങളോട് വരുന്ന ഒരു ഏകീഭവനം, അതാണ് അതിൻ്റെ സത്ത, അതിനെ സത്യമായി അറിയുന്നത്. ഒരു വസ്തുവിനെ സത്യമായി അറിയുമ്പോൾ താൻ അതിനോട് ഏകീഭവിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഒരു സത്തയും തന്നിലാണ് വാസ്തവത്തിലുള്ള ആ സത്തയിരിക്കുന്നത്. താൻ കാണുന്ന ആ വസ്തുവിൽ തന്നിരിക്കുന്ന സത്തയെ ആരോപിക്കുകയാണ്, ആരോപിച്ചിട്ട് അത് സത്ത് എന്നറിയുന്നു. ബോധത്തിലെ സത്ത അതാണ് വിഷയങ്ങളിൽ വന്നിട്ട് വിഷയത്തെ സത്യമായി ബോധിപ്പിക്കുന്നത്. മരീചികയിൽ ഈ സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവന് വന്ന മാറ്റം, ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ആ വിഷയപ്രതീതി നിന്നിട്ട് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള സർവ കൽപ്പനകളും നശിച്ചു. പല കൽപ്പനകളും ഉണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന സർവകൽപ്പനകളും നശിച്ചു. ഇത് നല്ല ജലമാണ് അല്ലെങ്കിൽ മോശപ്പെട്ട ജലമാണ്, ഇത് കുടിച്ചാൽ ദാഹം മാറും, അങ്ങനെ എന്തെല്ലാം കൽപ്പനകൾ അതിനെ സംബന്ധിച്ചുണ്ടാകാമോ ആ സർവകൽപ്പനകളും നശിച്ചു. എന്നിട്ട് കേവലം പ്രതീതി മാത്രം, പ്രപഞ്ചപ്രതീതി മാത്രം. ആ പ്രപഞ്ചപ്രതീതിയിൽ അതിനെ സംബന്ധിച്ച് വീണ്ടും കൽപ്പനകൾ ആവർത്തിച്ചാലും ആ കൽപ്പനകൾക്കൊന്നും അവിടെ യാഥാർത്ഥ്യം ഇല്ല, സത്യത്വമില്ല കൽപ്പനകളിൽ. കാരണം അവന് അടിസ്ഥാനപരമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇത് കേവലം പ്രതീതിയാണ്. അവനെ തുടർന്ന് എന്തെങ്കിലും കൽപ്പനകൾ അതിൽ വന്നു കഴിഞ്ഞാലും അത് സത്യത്തിൽ, സത്യത്തെ ആശ്രയിച്ച് സത്യത്തിൽ നിലനിൽക്കുന്ന കൽപ്പനകളാണ്, അതിനവനെ ബന്ധിക്കാൻ കഴിയത്തില്ല. ബന്ധിക്കുന്ന കൽപ്പനകളല്ല. അതുപോലെ പ്രപഞ്ചാനുഭവത്തിലും ആ സത്യത്വബോധം നശിക്കുമ്പോൾ, ഇതിന് കാരണമായതാണ് സത്യം, അവിടെ ആ സത്യത്തെ ബോധിക്കാത്ത അജ്ഞാനം, അതുകൊണ്ട് പ്രപഞ്ചത്തിന് സത്യത്വബോധമുണ്ടായി. എന്നവനറിയുമ്പോൾ, അജ്ഞാനം നശിച്ചതുകൊണ്ട് അതിനുള്ള പ്രപഞ്ച സത്യത്വ ബോധം നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ താതാത്മ്യം അവിടെ നഷ്ടപ്പെട്ടു. പിന്നീട് പ്രപഞ്ചത്തിൽ സത്യത അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിൽ സത്യത്വത്തെ താൻ ആരോപിക്കുന്നില്ല, അവന് കൊടുക്കുന്നില്ല. പ്രപഞ്ചം കേവല പ്രതീതിയായി നിൽക്കുന്നു. ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം, മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം അനുഭവ വിഷയമായി നിൽക്കുന്നു, പക്ഷെ സത്യമാകുന്നു. ആ ഒരവസ്ഥയിൽ എന്താണ്, എങ്ങനെയാണ് അവനെ പുണ്യപാപങ്ങൾ ബന്ധിക്കുന്നത്? അതിനോട് അവൻ താതാത്മ്യപ്പെടുന്നില്ല, അതൊന്നും അവന് സത്യമായി അനുഭവപ്പെടുന്നില്ല. പുണ്യപാപങ്ങൾ അനുഭവപ്പെട്ടാണ്. അതുകൊണ്ട് പുണ്യപാപങ്ങളുടെ ഫലം അനുഭവപ്പെട്ടാണ്, പുണ്യത്തിന്റെ ഫലമായ സുഖം, പാപഫലമായിരിക്കുന്ന മറ്റ് ദുഃഖങ്ങൾ, ദുഃഖഹേതുക്കൾ, രോഗം, ഭയം തുടങ്ങിയ ദുഃഖഹേതുക്കളും ദുഃഖവും, ഇതെല്ലാം പ്രതീതമായാലും അതിനോടവൻ താതാത്മ്യപ്പെടാത്തതുകൊണ്ട് അവനെ ബന്ധിക്കുന്നില്ല. മറിച്ച് എന്താണ്, പരമം സാമ്യം ഉപയോഗിക്കുക, അവൻ പരമമായ സാമ്യത്തിൽ ഏകത്വത്തിൽ. അപ്പോൾ രണ്ടു തരവും കാണിക്കുന്നു. അവൻ തന്നെ ആ ശരീരമാകുന്ന വൃക്ഷത്തിൽ കർമ്മഫലങ്ങളെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അനുഭവിച്ചുകൊണ്ടിരുന്ന അവൻ തന്നെ വിവേകം കൊണ്ട് അവന്റെ അവിവേകം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ആ പരമമായ സാമ്യത്തെ പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ ആ ദുഃഖരഹിതനായ ആ പക്ഷിയായി മാറുന്നു, ആ ശരീരത്തിൽ തന്നെ അത് മാറുന്നു. പ്രതിപദ്ധ്യതയെ ആ ഭാവത്തെ പ്രാപിക്കുന്നു എന്നാണ്. യഥാ പശ്യഹ പശ്യതേ രുക്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജന പരമം സാമ്യം ഉപൈതി പ്രാണോ ഹേഷയ സർവഭൂതൈർ വിഭാതി വിജാനൻ വിദ്വാൻ ഭവതേ നാതിവാദി ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠഃ.